2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. തമ്മിലടിച്ച് കളയുമോ എയിംസ്? എം എച്ച് വിഷ്ണു എഴുതുന്നു. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിട്ട് ഒരു പതിറ്റാണ്ട് കഴിയുന്നു. ഇപ്പോഴും എയിംസ് വാക്കിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എയിംസ് എവിടെ വേണമെന്നതിൽ സംസ്ഥാനത്ത് സമവായ ഇല്ലാത്തതാണ് പ്രശ്നം. കോഴിക്കോട് അനുവദിക്കണമെന്ന പ്രതീക്ഷയിൽ ഭൂമി ഏറ്റെടുക്കലടക്കം പ്രാരംഭ നടപടികൾ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ 153 ഏക്കർ ഭൂമിക്ക് പുറമെ 99 ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് സംരക്ഷണ മതിൽ കെട്ടിത്തിരിച്ചു. എയിംസ് ആലപ്പുഴയിൽ തന്നെ വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അങ്ങനെയൊരു തീരുമാനമില്ലെന്ന് മുൻമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരനും പറഞ്ഞതോടെ തർക്കം വീണ്ടും മുറുകുകയാണ്. ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും വ്യത്യസ്ത അഭിപ്രായം തുടരുകയാണ്. അതിനിടെ എയിംസ് കിനാലൂരിൽ തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരമുള്ള ചികിത്സ ലഭ്യമാവുകയും ആരോഗ്യരംഗത്ത് ഗവേഷണത്തിനും പഠനത്തിനും അവസരമൊരുങ്ങുന്ന എയിംസ് കേരളത്തിന് അനിവാര്യമാണ്. മിക്ക ജില്ലകളിലും എയിംസിനായി പിടിവലിയാണ്. എയിംസ് എവിടെ അനുവദിക്കണമെന്ന തർക്കം ഇതുവരെ തീർന്നിട്ടില്ലാത്തതിനാൽ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഏകോപനമില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് കേന്ദ്രം. കാസർഗോഡ്, തിരുവനന്തപുരം, പാലക്കാട് അടക്കം വിവിധ ജില്ലകളിലെ ജനപ്രതിനിധികൾ എയിംസിന് വേണ്ടി പിടിവലിയാണ്. എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ കോഴിക്കോട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി എം കെ രാഘവൻ എം പിയും കേന്ദ്രമന്ത്രിയെ കണ്ടു. കോഴിക്കോട് അനുവദിച്ചാൽ മലബാറിലെ 7 ജില്ലകൾക്കും കോയമ്പത്തൂർ, കൂർഗ് ഉൾപ്പെടെയുള്ള മേഖലകൾക്കും പ്രയോജനപ്പെടുമെന്നാണ് എം കെ രാഘവന്റെ വാദം. എൻഡോസൾഫാൻ ഇരകൾ ഏറെയുള്ള കാസർഗോഡിന്റെ അവകാശമാണ് എയിംസ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലപാട്. കോഴിക്കോട് എയിംസ് വന്നാൽ കാസർഗോഡ് 6727 എൻഡോസൾഫാൻ ഇരകൾക്ക് ചികിത്സയ്ക്കായി മംഗലാപുരത്ത് ഓടേണ്ടി വരില്ല. എയിംസ് കാസർഗോഡ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ ജനകീയ സമരങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരത്ത് എയിംസിനായി ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാനത്താണ് എയിംസ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട്ടെത്താൻ ബി ജെ പി നേതാക്കളും ശ്രമിക്കുന്നുണ്ട്. 200 ഏക്കർ ഭൂമി നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്ന് 2014 കേന്ദ്രം പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും രാജ്യമാകെ 25 എയിംസുകൾ ആയിട്ടും കേരളത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. എയിംസിനായി തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും കോഴിക്കോടും യു ഡി എഫ് സർക്കാർ സ്ഥലം കണ്ടെത്തിയിരുന്നു. കേരളത്തിന് എയിംസിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രാലയത്തിന്റെ ശുപാർശ നൽകിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. പദ്ധതി പരിഗണനയിൽ ഇല്ലെന്ന് 2018 കേന്ദ്രം നിലപാട് മാറ്റിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സംഘം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കേന്ദ്രത്തിന് എയിംസ് അനുവദിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം 2022 ഏപ്രിലിൽ ധനമന്ത്രാലയത്തിന്റെ ശുപാർശ നൽകിയിരുന്നതാണ്. 2 ആഴ്ചയ്ക്കകം തീരുമാനമെന്ന് 2023 ആഗസ്റ്റിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഉറപ്പു പറഞ്ഞെങ്കിലും ഒന്നുമുണ്ടായില്ല. കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നില്ലെന്നാണ് പിന്നീട് ആരോഗ്യ സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. പിന്നീട് ഇപ്പോഴാണ് എയിംസ് ചർച്ച സജീവമായത്. കേരളത്തിന് എയിംസ് അനിവാര്യം. ലോകത്ത് അപൂർവമായതും മരുന്നില്ലാത്തതുമായ പകർച്ചവ്യാധികളടക്കം ഗുരുതര രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് എയിംസ് അനിവാര്യമാണ്. അമീബിക് മസ്തിഷ്കജ്വരം, വെസ്റ്റിനൈൽ പനി, നിർമ്മാർജ്ജനം ചെയ്തെന്ന് കരുതിയ നിപ്പ, കോളറ എന്നിങ്ങനെ വ്യാധികൾ കേരളത്തിൽ പെരുകുകയാണ്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, എലിപ്പനി, H1N1, ചിക്കൻപോക്സ്, ഹെപ്പറ്റൈറ്റിസ്, മലമ്പനി, കുരങ്ങുപനി, ജലജന്യ രോഗങ്ങൾ എന്നിവയും വ്യാപിക്കുന്നു. രാജ്യത്താദ്യമായി കോവിഡ് നിപ്പയും റിപ്പോർട്ട് ചെയ്തതും കേരളത്തിലാണ്. ഇതേക്കുറിച്ചെല്ലാം പഠനവും ഗവേഷണവും നടത്താൻ വ്യാധികളെ പ്രതിരോധിക്കാനും എയിംസ് അനിവാര്യമാണ്. മികച്ച ചികിത്സ നൽകുന്ന ആശുപത്രികളേറെയുണ്ടെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളില്ലാത്തത് നമ്മുടെ ആരോഗ്യമേഖലയുടെ പരിമിതിയാണ്. ഹൃദ്രോഗ ഗവേഷണം നടത്തുന്ന തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ഏക സ്ഥാപനം. പ്രമേഹ രോഗികളിൽ രാജ്യത്ത് മുന്നിൽ, സ്ത്രീകളിലെ തൈറോയിഡ് ക്യാൻസറിൽ രണ്ടാമതും എന്നിങ്ങനെയാണ് കേരളത്തിന്റെ സ്ഥിതി. എയിംസ് വന്നാൽ ഉന്നത നിലവാരത്തിലുള്ള ചികിത്സയും ഗവേഷണവും ഉണ്ടാകും. കൊടും ചൂടും ശക്തമായ വേനൽ മഴയും മാലിന്യ നീക്കം തടസ്സപ്പെട്ടതുമടക്കം പകർച്ചവ്യാധികൾ വ്യാപിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പഠനവുമുണ്ടാകും. ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ രൂപപ്പെടുത്താനുമാകും.